SBS Radio.
നമസ്കാരം ക്ലിഫിൻ ഫ്രാൻസിസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ക്ലിഫിൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിൽ ഒന്നായ ഫുട്ബോൾ ലോകകപ്പ് കാണാൻ ചേർത്തലയിൽ നിന്നും റഷ്യയിലെത്തിയിരിക്കുകയാണ്. അവിടുത്തെ ഒരു പ്രതീതി എന്താണ്, അത് തന്നെ ആദ്യം ഒന്ന് പറയാമോ?
ഞാനിപ്പം സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. അപ്പം ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫുട്ബോൾ കാണാൻ വേണ്ടി. ലൈക്ക് ഇവിടെ ഫാൻ ഫെസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. സ്റ്റേഡിയത്തിന് സിറ്റി സെന്ററിലായിട്ട് ഒരു ബിഗ് നമ്മുടെ ടി വി സ്ക്രീനിൽ അവര് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വൈകിട്ടാകുമ്പോ എല്ലാവരും ഭയങ്കര തിരക്കാ ഇവിടെ. സോ എല്ലാവരും നല്ലൊരു ഹാപ്പി മൂഡാണ് മൊത്തത്തില്. മോസ്കോയില് ഇതിനേക്കാളും കുറച്ചും കൂടി ഭയങ്കര മച്ച് മോർ ബെറ്റർ ആണ്. കാരണം ഫാൻസ് ഫുൾ കളി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹാപ്പി, അവരുടെ പാട്ടും കൂത്തും ബഹളം ഒക്കെ ഉണ്ട് കളി കഴിഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ ഒരു 6 മണി വരെ ഒക്കെ ഉണ്ടാവും അവിടെ.
എങ്ങനെയാണ് അവിടുത്തെ ഒരു ആഘോഷം, അതൊന്ന് പറയാമോ?
ആഘോഷം എന്താ, റഷ്യൻ സ്റ്റൈൽ തന്നെ. ഇപ്പൊ അവിടെ 2-3 സ്ട്രീറ്റ്സ് ഉണ്ട്, അറാബ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ കളി കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഫാൻസ് എല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ട് ലൈക്ക് ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. ഇപ്പൊ റഷ്യൻസും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഭയങ്കര ജയ് വിളികളും പാട്ടും ഡാൻസും, കുറെ പേരൊക്കെ ഡ്രസ് ചെയ്തിട്ടായിരിക്കും വരും അവരുടെ സ്റ്റൈലിലേക്ക്. ഇപ്പൊ ബ്രസീലിൽ ഫാൻസാണ് ഭയങ്കര കുറച്ചും കൂടി എനിക്ക് തോന്നിയ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട് കുറെ പേര്. സോ ഫുൾ ഇപ്പൊ ബ്രസീൽ ജയിച്ചു ദിവസമൊക്കെ ഫുൾ അവിടെ ഫുൾ ഒരു യെല്ലോ കളറാണ്. ഫുൾ എല്ലാവരും ആ ജയിച്ചു ഇട്ടിട്ട് ഫുൾ പാട്ട് ഡാൻസ് അങ്ങനത്തെ ഒരു ഇതിലാണ്. പിന്നെ റഷ്യ ജയിച്ച ദിവസവും ഭയങ്കര ഇതാണ്. അവര് ഫ്ലാഗൊക്കെ കാറിലൊക്കെ വെച്ചിട്ട് ആ സ്ട്രീറ്റ് മൊത്തം റഷ്യൻസ് ആയിരുന്നു അന്നത്തെ ദിവസം.
ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വലിയ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ്.
അതെ അതെ അതെ.
ഓക്കെ, ഇപ്പൊ ക്ലിഫിൻ ഏതാണ്ട് ഒരു 4,600 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടിയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകകപ്പ് കാണാൻ റഷ്യയിൽ എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ?
അതെ അതെ.
ഇപ്പൊ ഏതാണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്താണ് റഷ്യയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണവും ഒക്കെ കാണും, അതുമൂലം അവിടുത്തെ ആ ഉത്സവ പ്രതീതി ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
പിന്നെ ലൈക്ക് ഇത് നമ്മള് ഇപ്പം എന്ന് വെച്ചാൽ എന്റെ ഒരു എൻഡ് ഓഫ് ദ ട്രിപ്പ് അല്ലേ. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഇത് കഴിഞ്ഞ നാട്ടിലോട്ട് പോവല്ലേ. സോ ഐ എം ഹാപ്പി ടു ബി ഹിയർ ആൻഡ് ഐ എം ഹാവിങ് ഫൺ ലൈക്ക് ദം. അവരുടെ കൂടെ കൂടാറ ഞാൻ പതിവ് ഇപ്പോഴും.
ഓക്കെ, ഇനിയിപ്പോ ക്ലിഫിന്റെ സൈക്കിൾ യാത്രയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, സൈക്കിൾ തന്നെ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണവും എന്താണ്? ഒരു മാധ്യമ ശ്രദ്ധയെന്നോ റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമിട്ടുള്ള ഒരു യാത്രയായിരുന്നു?
ഏ അതൊന്നുമല്ല, അത് ഇതിനെ പറ്റിയൊന്നും ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ലായിരുന്നു. ലൈക്ക് ഇതൊരു ന്യൂസ് ആകും അങ്ങനെ ഇതാവും പറ്റി ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ലായിരുന്നു. എനിക്ക് ട്രാവലിംഗ് അത്യാവശ്യം നല്ല താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ടീച്ചിങ് ഫ്രീലാൻസ് മാത്സ് ടീച്ചറായിട്ട് ഞാൻ ആ പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ കാരണം. സോ ദാറ്റ് മീൻസ് ഒരു 6 മന്ത്സ് ഞാൻ നല്ലപോലെ വർക്ക് ചെയ്യും, കാശ് സേവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സ് ട്രാവൽ ചെയ്യും. അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഇപ്പൊ ഈ പ്രാവശ്യം ആ ടൈം ഞാൻ ഓർത്തു ഫുട്ബോൾ ലിങ്ക് ചെയ്ത് ഐ വിൽ ട്രാവൽ. അപ്പം സൈക്ലിങ്ങിനോട് എനിക്ക് ഇത്ര അത്യാവശ്യം താല്പര്യമുള്ളൊരു ഇതാണ്. സോ ഞാൻ ഓഫീസിൽ പഠിപ്പിക്കാൻ പോകുന്നതൊക്കെ സൈക്കിളിലാണ്. സോ ഞാൻ ഓർത്തു വൈ ഡോണ്ട് ഐ കമ്പൈൻ ബോത്ത്. അങ്ങനെയാണ് ഈ ഒരു പ്ലാനിങ്ങിലോട്ട് എത്തിയത്. അത് ഫ്രണ്ട്സൊക്കെ കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ഇത് ഫീസിബിൾ അല്ല, ഭയങ്കര പാടായിരിക്കും, നടക്കും, ചാൻസ് കുറവാണ്. ഈവൻ വീട്ടുകാരും അധികം സപ്പോർട്ടൊന്നും ചെയ്തില്ല ആദ്യം. ബട്ട് എനിക്ക് തോന്നി ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫീസിബിൾ. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ അത് പതിയെ പതിയെ പ്ലാനിങ് തുടങ്ങി. പിന്നെ വെനെ സ്റ്റാർട്ടഡ് ഇറ്റ് വാസ് ഓക്കെ പതിയെ. ഇപ്പൊ ഐ എം വെരി ഹാപ്പി നൗ ടു ബി ഹിയർ.
ഓക്കെ, എങ്ങനെയായിരുന്നു ആ യാത്രയുടെ ഒരു തുടക്കവും അതുപോലെ എത്ര നാൾ അവിടെ എത്താൻ, അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
ഞാൻ ആദ്യമേ ഞാൻ ബേസിക്കലി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ അത്ര ഫിസിക്കലി ഫിറ്റൊന്നും അല്ലായിരുന്നു. എന്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാല് ഗ്രാജുവലി ആദ്യം പതിയെ 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 തുടങ്ങിയിട്ട് ഗ്രാജുവലി ബോഡി അഡാപ്റ്റ് ആയി പോകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ തുടങ്ങിയത്. സോ എന്റെ റൂട്ട് എന്ന് വെച്ചാൽ ആദ്യമേ നാട്ടിൽ നിന്ന് റഷ്യ വരെ ഡയറക്റ്റ് ഓൺ ഓവർലാൻഡ് ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ. ബട്ട് പാകിസ്ഥാനിൽ കൂടി പോണം അവിടെ എത്താൻ വേണ്ടി. സോ സിൻസ് പാകിസ്ഥാൻ വിസ ഇസ് ഹാർഡ് ഫോർ ഇന്ത്യൻസ്, ഞാനത് ആ പ്ലാൻ റീറൂട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു ദുബായിലോട്ട്. പിന്നെ അവിടെ നിന്ന് ഫെറി എടുത്തു ടു ഇറാൻ. അത് ആദ്യത്തെ ഒരു ഫെറി യാത്ര ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സൈക്ലിംഗ്. ബണ്ടാരാബാസ് എന്നാണ് ആ പോർട്ടിന്റെ പേര്. സോ അവിടെ നിന്ന് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അറൌണ്ട് ഒരു ഫോർ മന്ത്സ് അടുത്ത് എടുത്തു മോസ്കോയിൽ എത്താൻ വേണ്ടി.
ഫോർ മന്ത്സ് എടുത്തു, 4 മാസത്തോളം എടുത്താണ് ഇപ്പൊ മോസ്കോയിൽ എത്തിയിരിക്കുന്നത്.
അതെ അതെ.
ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു ഈ യാത്ര? ഒറ്റയ്ക്കാണല്ലോ ക്ലിഫിൻ യാത്ര ചെയ്തത്, പല റിമോട്ട് ഏരിയാസിൽ കൂടെ പോകേണ്ടി വരുമായിരിക്കാം. അപ്പോൾ ഭക്ഷണം, അതുപോലെ വെള്ളം, അതുപോലെ ഇത് ഒട്ടും മോട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല, നമ്മൾ ചവിട്ടി തന്നെ ഓടിക്കുകയാണ്. അപ്പം ക്ഷീണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണോ ക്ലിഫിൻ ഈ ഒരു തീരുമാനം എടുത്തത്, അതോ പെട്ടെന്ന് വന്നൊരു തീരുമാനം ഒന്ന് പ്രായോഗികമാക്കി നോക്കിയേക്കാം എന്ന് തോന്നിയതാണോ?
അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ കുറെ ആൾക്കാരെ ഞാൻ ഇതിനു മുന്നേ ഞാൻ നേരത്തെ ട്രാവൽ ചെയ്യുമ്പോൾ കുറെ സൈക്ലിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഇൻസ്പയർഡ് ആയിട്ടാണ് തോട്ട് ഓഫ് ഡൂയിങ് ദിസ്. സോ അതിന്റെ ബേസിക് ലോജിക് ഇതാണ്, നമ്മള് ഒരു എന്താ പറയാ, നമ്മളൊരു പോകുന്ന റൂട്ടിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യുക. അപ്പൊ നമുക്കിപ്പം അറിയാൻ പറ്റും ഇപ്പം ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ ഒരു വില്ലേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ ആൾക്കാരുണ്ടാവും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്താൽ മാത്രം മതി. വേറെ സോ ഐ യൂസ് ടു ക്യാരി ഒരു 2 ദിവസത്തേക്കുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ കുറച്ച് ഞാൻ ക്യാരി ചെയ്യും ഒരു സേഫ് സൈറ്റിന്. പിന്നെ 1 ദിവസത്തെ ഒരു ബാക്കപ്പ് ഫുഡും എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ വെള്ളവും അത്യാവശ്യം ഒരു 3 ലിറ്റേഴ്സ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. ചില ദിവസമൊക്കെ ഇപ്പം ഇറാനിലായിരുന്നു കുറച്ചും കൂടി ആദ്യമേ ഇത്തിരി പാടായിരുന്നു, കാരണം അവിടുത്തെ ടെറൈൻസ് ഒക്കെ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ് ഒരു ബിഗിനർക്ക് വേണ്ടി. കാരണം കുറെ മൗണ്ടൻസ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്, ഇടയ്ക്ക് സ്നോ ഒക്കെ പെയ്തായിരുന്നു. സോ അത് ഇത്തിരി പാടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഗ്രാജുവലി ഞാൻ അഡാപ്റ്റ് ആയി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം എന്ന് പറയുന്ന നേരത്ത് ചില ഡെസേർട്ടിലൊന്നും GPS ഒന്നും കറക്റ്റ് ആയിട്ട് വർക്കാവില്ല. സോ നമ്മളൊരു ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ സൈക്കിൾ ഓടുമ്പോഴും ശരിക്കും ചില സമയത്ത് റോഡൊന്നും ഉണ്ടാവില്ല. ശരിക്കും ചില എന്ന് വെച്ചാൽ പേവ്ഡ് റോഡ്സ് ഒന്നും ഉണ്ടാവില്ല, ഒരു വഴി പോലെ ആയിരിക്കും. അപ്പൊ നമുക്കത് മാപ്പിൽ നോക്കിയാലൊന്നും മനസ്സിലാകത്തില്ല. ഒരു 6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴും നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കറക്റ്റ് വഴിയാണോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഇടക്കൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് ദൈവം എത്തുവോ, അതോ എവിടെ ആ ഡെസേർട്ടിൽ പെട്ടുപോവോ അങ്ങനെയൊക്കെ. ബട്ട് ദൈവത്തിന്റെ എന്താ പറയാ അനുഗ്രഹത്തിൽ ഇറ്റ് വാസ് ഫൈൻ. യു സ്റ്റക്ക് ഒന്നും ആയില്ല. കുറെ കഴിയുമ്പോൾ യു വിൽ മീറ്റ് സംവൺ, യു വിൽ ബി ഫീൽ ഹാപ്പി. ലൈക്ക് ഒരു 6-7 മണിക്കൂർ ചവിട്ടിട്ട് ആരെയും കാണാണ്ട് അവസാനം ഒരാളെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ് വാസ് ഫൺ. ഒരു ത്രില്ലിംഗ് ആണ്, പക്ഷെ എവിടെയും എന്താ സംഭവിക്കാൻ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ആ ഒരു ത്രില്ലാണ് ഈ ജേർണി എക്സൈറ്റിംഗ് ആക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ, ഇപ്പം ക്ലിഫിൻ പറഞ്ഞു ഒരു 1/2 hour ചവിട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു വില്ലേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഒരു ബ്രേക്ക് എടുത്താണ് യാത്ര ചെയ്തത്. റൂട്ട് കണ്ടുപിടിക്കാൻ എന്താണ് ക്ലിഫിനെ സഹായിച്ചത്?
ഞാൻ ഗൂഗിൾ മാപ്സ് നമുക്ക് ഒരിക്കലും അതിൽ ഫുൾ ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം നെറ്റ് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. സോ വൺസ് യു ഗോട്ട് ഔട്ട് ഓഫ് ദ സിറ്റി നെറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. സോ ഞാനിപ്പോ ഒരു ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, മാപ്സ് മീ എന്നാ പറയുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ GPS. അത് അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. സോ അതിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര കഴിയുമ്പോഴാണ് ഒരു വില്ലേജ് ഉണ്ടാവുക. വില്ലേജിൽ ഒബ്വിയസ്ലി ഒരു കടയോ ഒരു വീടോ ഉണ്ടാവും. പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പൊ വെള്ളമൊക്കെ വേണമെങ്കിൽ ഈവൻ നമ്മൾ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ആൾക്കാർ കാറിലൊക്കെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ദേ വിൽ ഗിവ് യു വാട്ടർ ആൻഡ് ഫുഡ് അങ്ങനെ. സോ എല്ലാ ആൾക്കാരും വാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷേ ഒരു എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ റൂട്ടിൽ ഐ ഡിഡ്ന്റ് ഫേസ് എനി പ്രോബ്ലം വിത്ത് ദ പീപ്പിൾ. എല്ലാവരും ഭയങ്കര വെൽക്കമിങ്. ഇപ്പൊ രാത്രിയാണെങ്കിൽ തന്നെ ചിലവർ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യും, എന്നിട്ട് ചിലപ്പോ കല്യാണത്തിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കുറെ. പിന്നെ ഈവൻ മോസ്കിലൊക്കെ രാത്രി കിടക്കാൻ ഏറ്റവും സേഫ് പ്ലേസ് അതായിരുന്നു. അപ്പൊ അവരൊരിക്കലും എന്നോട് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല ക്രിസ്ത്യൻ ആണോ അല്ലെ മുസ്ലിം ആണോ അതോ ക്രിസ്ത്യൻ ആണോ. ലൈക്ക് ദേ ഡിഡ്ന്റ് ആസ്ക് മീ അബൌട്ട് മൈ റിലീജിയൻ. അവർ ദേ വാസ് ഹാപ്പി ടു ബി വിത്ത് മീ. ദേ ഇൻവൈറ്റ് മീ ടു ദ മോസ്ക്. ഞാൻ അവിടെ കുറെ ഞാൻ എപ്പോഴും മോസ്കിലൊക്കെ കിടക്കാറ് ഇറാനിലൊക്കെ വെച്ചിട്ട്, കാരണം അവിടുത്തെ വെള്ളം ലൈക് ഡ്രിങ്കബിൾ ആണ്, പിന്നെ നല്ല വാഷ്റൂംസ് ഉണ്ട്, പിന്നെ സേഫ് ആയി കിടക്കുകയും
ചെയ്യും.
അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല.
ഓക്കേ, കൊള്ളാം. ഇപ്പൊ ക്ലിഫിൻ തന്നെ ആദ്യം പറഞ്ഞു വീട്ടിൽ നിന്നും ഒക്കെ ഒരു അത്ര സ്വീകാര്യമായ ഒരു പ്രതികരണം ആയിരുന്നില്ല ക്ലിഫിന് ലഭിച്ചിരുന്നതാണ്. ഭൂരിഭാഗം ആൾക്കാരും ക്ലിഫിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിരുന്നോ ശ്രമിച്ചത്?
എന്റെ ഞാൻ റിലേറ്റീവ്സിന്റെ അടുത്ത് തന്നെ എന്റെ ക്ലോസ് റിലേറ്റീവ്സിന്റെ അടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഇതിലോട്ടൊന്നും പോവാൻ എനിക്ക് അത് ഫീസിബിൾ ഐഡിയ ആയിട്ട് തോന്നിയില്ല. സോ ചില എന്റെ ക്ലോസ് റിലേറ്റീവ്സ് ചില അങ്കിളൊക്കെ പറഞ്ഞു യു ഗോ ഫോർ ഇറ്റ് ഇപ്പോഴൊക്കെ അല്ലേ പറ്റുള്ളൂ. കുറെ പേര് സപ്പോർട്ടിംഗ് ആയിരുന്നു, കുറച്ച് പേര് എന്തോ പറയാ എപ്പോഴും ഉണ്ടാവുമല്ലോ ഒരു എന്താ പറയാ എന്താ പറയാ ചിലവർ സപ്പോർട്ടിങ് ചിലവർ നോട്ട് സപ്പോർട്ടിങ് അങ്ങനെ. ബട്ട് എന്റെ ഫ്രണ്ട്സ് കുറെ പേര് സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ എനിക്ക് എന്തായാലും ഞാൻ ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. സോ എല്ലാം അങ്ങനെ 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 നടന്നു.
എത്ര രാജ്യങ്ങൾ പാസ് ചെയ്താണ് ക്ലിഫിൻ റഷ്യയിലെത്തിയത്?
ഞാൻ ആദ്യമേ ഇറാൻ, അസർബൈജാൻ, പിന്നെ റഷ്യ. അപ്പൊ ജോർജിയ കൂടി ഉണ്ടായിരുന്നു എന്റെ പ്ലാനിൽ, ബട്ട് അവിടെ എനിക്ക് എൻട്രി സമ്മതിച്ചില്ല. സോ ഐ വോണ്ട് ടു ടേൺ ബാക്ക് ടു അസർബൈജാൻ. അപ്പൊ എന്റെ റൂട്ട് ഞാൻ മാറ്റേണ്ടി വന്നു. അത് കാരണം
ഒരുപാട് സ്വീകാര്യത ലഭിച്ചു എന്ന് എന്താ ക്ലിഫിൻ പറഞ്ഞു. അതായത് പോകുന്ന വഴിക്കൊക്കെ ആളുകൾ സ്വീകരിക്കുകയും ഫുഡ് തരുകയും വെള്ളം തരുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഈ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ, അതും ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ, അത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് റിസ്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ? കാരണം സൈക്കിളിൻ്റെ ടയർ പഞ്ചറാകുക, അല്ലെങ്കിൽ ചെയിൻ പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ, അതും റിമോട്ട് ഏരിയാസിലൊക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്ലാൻ ചെയ്തു? അതൊക്കെ അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു?
ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെയാണ് എനിക്ക് ആദ്യത്തെ പഞ്ചർ കിട്ടുന്നത്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഏറ്റവും ഗോയിങ് ത്രൂ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു. അപ്പൊ അവിടെ കുറെ റോഡൊന്നും അധികം നല്ലതല്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ പഞ്ചർ കിട്ടി. അപ്പം ഞാൻ ആദ്യത്തെ പഞ്ചർ അന്ന ഒട്ടിക്കണേ. എന്നിട്ട് പിന്നെ ഇതെല്ലാം സമയമുണ്ടെങ്കിൽ ഇതെല്ലാം ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കാരണം എന്റെ കയ്യില് എന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ സമയം അത്യാവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പം ചെയിൻ പൊട്ടിയാലും യു ക്യാൻ ഫിക്സ് ഇറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കട ഉണ്ടാവും, ഒരു അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പം ലൈക്ക് ഒരു ദിവസം പോയാലും ഡസ് ഇറ്റ് മാറ്റർ ഫോർ മീ. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായാലും യു ക്യാൻ ഈസിലി ടാക്കിൾ ദാറ്റ്.
സ്ഥലത്തൂടെ പോവാണ്, ഭാഷ പോലും അറിയാൻ മേലാത്ത സ്ഥലങ്ങൾ രാജ്യങ്ങളിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. വളരെ എന്താ നിരവധി മൂന്ന് രാജ്യങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട്. അതിന് ഭാഷയുടെ വ്യത്യാസമുണ്ട്, കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തു പോയത്?
സ്റ്റാർട്ടിങ് സൗത്തിൽ ഭയങ്കര ചൂടായിരുന്നു, പിന്നെ ഗ്രാജുവലി അത് തണുപ്പായിട്ട് മാറി. പിന്നെ ക്ലൈമറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം. ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഇറാനില്, നോർത്ത് ഓഫ് ഇറാനില് ഞാൻ അവിടെ ഒരു പാർക്കിൽ ടെൻ്റ് അടിച്ചേക്കുക. അപ്പൊ അവിടെ ഞാൻ ഒരു രണ്ടു മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം അവരപ്പം ഞാൻ കിടന്നുറങ്ങിയിട്ടപ്പോ രാത്രി ഒരു മണിയായപ്പം അവരും ആ പയ്യനും പയ്യന്റെ അച്ഛനുമായിട്ട് എന്റെ ടെന്റിൽ വന്ന് കൊട്ടുക. ഞാനിങ്ങനെ ഇനി തുറന്നു നോക്കിയപ്പോ അവരെപ്പോ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇന്ന് ആ പയ്യൻ ഇത് നോക്കി ക്ലൈമറ്റ് ടെമ്പറേച്ചർ നോക്കിയപ്പം നാളെ രാവിലെ അവിടെ സ്നോഫോൾ ഉണ്ടാവും, അതുകൊണ്ട് ടെന്റിൽ കിടക്കണ്ട, വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടി വന്നേക്കുക. ഞാനപ്പോ അത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ അവരൊന്നും പറഞ്ഞു ഇല്ല അതൊന്നും പറ്റില്ല, യു കം ടു അവർ പ്ലേസ്. അപ്പൊ ഞാൻ പിന്നെ ടെന്റൊക്കെ പാക്ക് ചെയ്തു തിരിച്ച് അവരുടെ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ ഫുൾ മഞ്ഞാണ് ആ സിറ്റി
മൊത്തം. ഭാഷയൊരു വലിയ പ്രശ്നമായിരുന്നിരിക്കുമല്ലോ അല്ലേ?
ആ ഈവൻ ഇപ്പൊ നമ്മളിപ്പം സിറ്റിയിൽ മാത്രമാണ് ആൾക്കാർ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുള്ളൂ. ഇഫ് യു ഗോ ടു ദ വില്ലേജ്, ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും അല്ലെങ്കിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലോട്ട് പോയാലും തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ സിറ്റീസിൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കും, ബാക്കിയുള്ളടത്ത് എല്ലാവരും അവരുടെ ലോക്കൽ ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കും. സെയിം ഇവിടെ തന്നെ. സോ ബട്ട് ഞാൻ കുറച്ച് ഇപ്പം കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കും ആദ്യം തന്നെ, നമ്മുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ബേസിക്. നമുക്ക് ഫുഡും അതിൻ്റെ എങ്ങനെ പറയുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെക്കും. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചില സമയത്തൊന്നും ലാംഗ്വേജിന്റെ ആവശ്യമൊന്നുമില്ല, ആൾക്കാരെ കാണും ഒരു എന്താ പറയാ ഹൃദയത്തിന്റെ ഒരു ഭാഷ ഉണ്ടല്ലോ. സോ അത് വർക്കാവും എപ്പോഴും.
ഓക്കെ, പല സ്ഥലങ്ങളിലും വായിച്ചു ക്ലിഫിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം റഷ്യയിൽ ചെന്ന് ലയണൽ മെസ്സിയെ നേരിട്ട് കണ്ടുമുട്ടുക എന്നതായിരുന്നു. ആ ആഗ്രഹം ഇതുവരെ സാധിച്ചോ?
ഇല്ല, അത് സാധിച്ചിട്ടില്ല. എനിക്ക് അറിയില്ല അങ്ങനെ അത് എങ്ങനെയാണത് അവിടെ എത്തേണ്ടത്, അതല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഒരു എന്റെ ബ്രേക്കിംഗ് പോയിന്റ് എനിക്ക് കിട്ടിയില്ല. മേ ബി അത് ആഗ്രഹമായിട്ട് സ്റ്റിൽ കിടക്കുന്നുണ്ട്, ഇനിയും സമയമുണ്ടല്ലോ.
ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നു. ഇപ്പൊ പല മുൻനിര ടീമുകളും, അതായത് അർജന്റീന, പോർച്ചുഗൽ, സ്പെയിൻ ഒക്കെ തന്നെ അപ്പൊ വേൾഡ് കപ്പിൽ നിന്ന് ഇവര് തികച്ചും പുറത്തായിരിക്കുകയാണ്. ക്ലിഫിൻ കാണാൻ ആഗ്രഹിച്ച മെസ്സിയുടെ ടീം വരെ ഔട്ടായി. ഇപ്പോ ആരെയാണ് ക്ലിഫിൻ പിന്തുണയ്ക്കുന്നത്? അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം പോലും അതിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരേണ്ടായിരുന്നു എന്ന് തോന്നിയോ?
ഏയ്, അതങ്ങനെയൊന്നും തോന്നിയില്ല. ഇറ്റ്സ് ഓൾ, ഇതാണ് ഫുട്ബോളിന്റെ ഒരു ഭംഗി, ലൈക്ക് യു നോ, ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. സോ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എന്താ സംഭവിക്കാൻ നോക്കാം, എല്ലാ ഗെയിമിനും അത്യാവശ്യം നല്ല എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ആ ഒരു രസം, ആ ഒരു ഫീൽ ഇവിടുന്ന് ഇവിടെ ആ ഒരു ഫെസ്റ്റിവൽ മൂഡും കൂടി ആകുമ്പോൾ ഇറ്റ്സ് നൈസ് ടു ബി ഹിയർ. ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിക്കുന്നില്ല, അത് എന്താ പറയാ, ഞാൻ ഇതിനെ പറ്റി എന്താ പറയാ ദുഃഖത്തോടെ കണ്ണു ഇത്രം വരെ വന്നു അർജന്റീന പുറത്തായി, അതിനെ പറ്റി അങ്ങനെയൊന്നും ഞാൻ വറീഡൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് എന്ന പാർട്ട് ഓഫ് ദ ഗെയിം.
ഓക്കെ, തീർച്ചയായിട്ടും. ക്ലിഫിൻ, ഇപ്പൊ സൈക്കിൾ യാത്ര തുടർന്നപ്പോൾ ഇത്രയും കിലോമീറ്ററുകൾ ചവിട്ടമാണ്, എത്ര നിർത്തി നിർത്തിയാണ് ബ്രേക്ക് എടുത്താണെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ സാധാരണ ആൾക്കാർ ഒന്നും മടുക്കാറുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ചിന്തിച്ചോ ഇവിടെ വെച്ച് മതിയാക്കി നമുക്കൊരു ഒരു ബസ് പിടിച്ചു പോയാലോ എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും വന്നു?
ഇല്ല. അപ്പം ഇപ്പം കുറെ പേരുടെയൊക്കെ ലൈക്ക് കുറെ പേര് എന്നോട് ചോദിക്കും ഇത് ഇത്ര ഭയങ്കര ടയറിങ് ആണോ അങ്ങനെ ഇതാണോ, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര കിലോമീറ്റർ ചവിട്ടും അങ്ങനെയൊക്കെ. സി ബേസിക്കലി നമ്മള് ഇതൊരു ഒരു എന്താ പറയാ ഒരു ഒരു എന്താ പറയാ ഒരു ടാസ്ക് ആയിട്ട് കാണരുത്, മനസ്സിലായോ? ഇറ്റ്സ് ലൈക്ക് ഒരു ഒരു ഹോബി അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ് പോലെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ്. ഞാൻ ഒരു ദിവസം ഒരു ഒരു 5 hours ഒക്കെ ചവിട്ടാറുള്ളൂ.
ഓക്കേ,
ദാറ്റ് ഐ ചൂസ് എപ്പോഴൊക്കെയാണെന്ന്. കാരണം ഞാൻ രാവിലെ എണീക്കാൻ എനിക്ക് അത്യാവശ്യം മടിയുള്ള കൂടത്തില്ല. സോ ഞാൻ എണീക്കുമ്പോ ഒരു 9 hours. സോ 9 അല്ലെങ്കിൽ ചില ദിവസമൊക്കെ 10 hours. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 hours ചവിട്ടുമായിരിക്കും, 12. പിന്നെ ഞാനൊരു റെസ്റ്റ് എടുക്കണം, അല്ലെ കഫേലോ അല്ലെങ്കിൽ ഇഫ് ഐ മീറ്റ് സംവൺ അവരോട് സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ എന്താ ടെന്റ് എവിടെയെങ്കിലും ഒരു ഷെയ്ഡിൽ അടിച്ചിട്ട് ഐ വിൽ ബി റെസ്റ്റിംഗ് ടിൽ 3 or 4. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 4 to 7 ചവിട്ടും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ ചില സമയത്ത് ഇപ്പം ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല സിറ്റീസ് അല്ലെങ്കിൽ നല്ല സ്ഥലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റേ ദേർ ഫോർ 2 or 3 ഒരു 3 days. അവിടെ നിന്ന് ആ കൾച്ചർ കണ്ട് അങ്ങനെയൊക്കെ കണ്ട് കണ്ടാ പോകുന്ന, അല്ലാതെ ഒരു റേസ് ഒന്നുമല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു സ്ലോ ആയിട്ട് നമ്മൾ പോകുന്നു മാത്രമേ ഉള്ളൂ.
ഓക്കേ, ഇതിനായിട്ട് ഏത് തരം സൈക്കിൾ ആണ് ക്ലിഫിൻ വാങ്ങിയത്?
ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് ഏറ്റവും എക്സ്പെൻസീവ് തിങ് എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം നല്ല സൈക്കിൾ വാങ്ങുക എന്നുള്ളതാണ്. സി ഏത് സൈക്കിളിലും നമുക്ക് പോകാം, ബട്ട് ഇപ്പൊ നമുക്കൊരു കംഫോർട്ട് സോൺ, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പൊ കൈനറ്റിക് കോണ്ടയിലും ഹിമാലയത്തിൽ പോവാം, ഒരു ബുള്ളറ്റിലും ഹിമാലയത്തിൽ പോവാം, മനസ്സിലായ വ്യത്യാസം ഉണ്ടാവില്ല ആ ജേർണിയില്. അതും സൈക്കിളിൽ തന്നെ ഉണ്ട് ആ ഒരു വ്യത്യാസം. സോ അപ്പം പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ടൂറിംഗ് ബൈക്ക് വാങ്ങണമെങ്കിൽ അത്യാവശ്യം ഒരു 1 lakh സംതിങ് അല്ലെങ്കിൽ 1 lakh അതിനേക്കാളും കൂടുതലാവും നല്ലൊരു ടൂറിംഗ് ബൈക്ക് വാങ്ങാനായിട്ട്. ബട്ട് എന്റെ കയ്യിൽ അത്ര ബഡ്ജറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാനൊരു ബേസിക് ഒരു സാധാ ഒരു സൈക്കിളാണ് വാങ്ങിച്ചത്. ഈവൻ ഇറ്റ് കോസ്റ്റ് മീ അറൌണ്ട് ഒരു $700.
$700 എന്ന് പറഞ്ഞാൽ US dollars?
ഒരു ഏകദേശം US dollars, ഏകദേശം ഒരു 42 രൂപ ആയിട്ടുണ്ടാവും എനിക്ക്.
ഇനി ഇതുപോലെ സൈക്കിൾ ചവിട്ടി ദൂരയാത്ര ചെയ്യാനായിട്ട് മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ക്ലിഫിൻ?
യാ, ഇറ്റ്സ് ഞാൻ പറയുന്നില്ലേ, ഇപ്പം എന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് ഈ ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതൊരു യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്ക ഈവൻ ഓസ്ട്രേലിയയിൽ പറഞ്ഞാലും ഇറ്റ്സ് കൈൻഡ് ഓഫ് കോമൺ, എല്ലാവരും ദേ ഗോ ഫോർ സൈക്കിൾ ടൂറിങ്. ബട്ട് ഇന്ത്യയിൽ അത്ര കോമൺ അല്ല. സോ ആ ഒരു കൾച്ചർ, ആ ഒരു കൾട്ട് പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു എന്റെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എയിം. ഇപ്പം മേ ബി എന്റെ നാട്ടിലുള്ള പിള്ളേരായാലും അല്ലെങ്കിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ദേ ഷുഡ് തിങ്ക് ഓക്കെ എനിക്കും അങ്ങനെ പോകാം, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒരു കൺട്രി ക്രോസിംഗ് ഇൻ എ സൈക്കിൾ, ആ ഒരു ട്രെൻഡ് ഇസ് ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് വേ ഓഫ് ട്രാവലിംഗ്. യു നോ, നമ്മൾ ക്ലോസ് ടു നേച്ചർ ആണ്. ഇപ്പൊ എന്റെ എന്ന് പറയാൻ നേരത്ത് എൻഡ് ഓഫ് ദ ഡേ ഫോർ മീ വാട്ട് മാറ്റേഴ്സ് ഇസ് ഒരു ടെൻഡ് അടിക്കാൻ ഒരു പ്ലേസ്, കഴിക്കാൻ നല്ലൊരു ഫുഡ്, അത്യാവശ്യം അതൊക്കെ ഉണ്ടെങ്കിൽ ഐ എം ഹാപ്പി. ഒരു കുളിക്കാനൊരു സെറ്റപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി. ലൈക്ക് സോ യു ആർ ഹാപ്പി വിത്ത് ദ സ്മോൾ തിങ്സ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ മേക്ക് യു എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്.
ഓക്കേ, തീർച്ചയായിട്ടും. രണ്ടു മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചല്ലോ, അപ്പോൾ എങ്ങനെയാണ് അതിലെ കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ വിസയുടെ ആവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ ഈ രാജ്യങ്ങൾ കടന്നു പോകാനായിട്ട്, അതിനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു?
ആ, അപ്പൊ ഞാനിപ്പം ഏകദേശം നമുക്ക് റൂട്ട് അറിയാമോ, യു നോ വിഷ്വൽ കൺട്രി യു ഗോണാ പാസ്. അപ്പം അതിന്റെ വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. സോ ഇറാന്റെ വിസ ഞാൻ നാട്ടിൽ നിന്ന് എടുത്തായിരുന്നു, ബാക്കി അസർബൈജാൻ വാസ് ഓൺ അറൈവൽ. ഈവൻ റഷ്യ, നമുക്കൊരു വേൾഡ് കപ്പ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ വിസ വാസ് ഫ്രീ. സോ അങ്ങനെ വിസ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ബട്ട് ബോർഡറിൽ എനിക്ക് ഈവൻ അസർബൈജാനിൽ തന്നെ ഞാൻ സൈക്കിള് അത്യാവശ്യം എന്റെ തടിയൊക്കെ നല്ലപോലെ കുറഞ്ഞായിരുന്നു, ഒരു 10 kilos ഒക്കെ കുറഞ്ഞായിരുന്നു എന്നെ. ഈവൻ കുറച്ച് കറുത്തൊക്കെ പോയി. സോ എന്റെ പാസ്പോർട്ടിന്റെ ഫോട്ടോയും എന്നെ ആയിട്ട് ഭയങ്കര വ്യത്യാസമായിരുന്നു. സോ അപ്പം ആ ബോർഡറിൽ അവിടുത്തെ ഓഫീസറിലേക്ക് ഒരു 6 hours എടുത്ത് എന്നെ എനിക്ക് ഒരു അപ്രൂവൽ തരാം, സ്റ്റാമ്പ് ചെയ്ത് തരാൻ വേണ്ടി. ഈവൻ ചെക്കിങ് പാസ്പോർട്ടിൽ നോക്കുന്നു, എന്നെ നോക്കുന്നു, പാസ്പോർട്ടിൽ നോക്കുന്നു, എന്നെ നോക്കുന്നു. എന്നിട്ട് കൊറേ ആൾക്കാരൊക്കെ വിളിച്ചു, എന്നിട്ട് എല്ലാരും ഒക്കെ വന്ന് കുറെ ഇതൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ ദേ വർ നൈസ് ടു മീ, എന്നുവെച്ചാ അത്ര എന്നുവെച്ചാ നല്ല പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്തത്.
ഓക്കെ, ഈ ക്ലിഫിൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്ത് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ സൈക്ലിംഗ് ഒരു സ്പോർട്ടിംഗ് ഇവൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇന്ത്യയിൽ എന്നാൽ അത്ര ഒരു പക്ഷേ തുടങ്ങുന്നുണ്ടാവാം, എന്നാൽ ഇവിടുത്തെ അത്രയും അല്ലെങ്കിൽ ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ തന്നെ ഇവിടുന്ന് സൈക്ലിംഗ് ടീം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇന്ത്യയിൽ സൈക്ലിംഗ് ഒരു സ്പോർട്ടിംഗ് ഇവൻ്റ് ആയിട്ട് വരും എന്ന് ക്ലിഫിന് തോന്നുന്നുണ്ടോ?
മേ ബി, പക്ഷേ അത് ഇതാവാൻ അത്യാവശ്യം സമയം എടുക്കുന്നതാണ്. കാരണം people are not that much aware of this. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈവൻ ഒളിമ്പിക്സിലൊന്നും എത്തണ്ട, ഈവൻ ഇൻ ബിഗ് സിറ്റീസ് ഒരു സൈക്ലിംഗ് ട്രാക്ക് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം. ഇപ്പൊ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് 6 kilometers ഉള്ള ഓഫീസിലൂടെ എത്താൻ, ബട്ട് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ട്രാഫിക് ആവുന്നതിൽ തന്നെ ഒരു 1 hour എടുക്കും എത്താൻ. സോ എല്ലായിടത്തും ഒരു സൈക്ലിംഗ് ട്രാക്ക് തന്നെ ഉണ്ടെങ്കിൽ തന്നെ കുറെ ട്രാഫിക്കും കുറെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒഴിവാക്കാൻ പറ്റും.
തീർച്ചയായിട്ടും. ഓക്കെ, അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഉള്ളത്, ക്ലിഫിൻ എങ്ങനെയാണ് തിരികെ പോകുന്നത്? സൈക്കിൾ റഷ്യയിൽ ഉപേക്ഷിച്ച് പോവുകയാണോ അതോ സൈക്കിളിൽ തന്നെ തിരികെ സഞ്ചരിക്കാനാണോ പ്ലാൻ?
ഇല്ല, ഇപ്പം ഇപ്പൊ അത്യാവശ്യം എന്റെ സമയം ഒരു 5 months കഴിഞ്ഞു. ഇനിയുള്ള തിരിച്ചെത്താൻ നാട്ടിലൊരു സൈക്കിൾ ഓടിച്ചെത്താനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ല എന്റെ കയ്യിൽ. സോ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ നാട്ടില് സൈക്കിൾ കൊണ്ടുപോവുക. എനിക്ക് അടുത്തൊരു പ്രൊജക്ട് എന്റെ മനസ്സിലുണ്ട്. ഇതിന് പിന്നുള്ളത് ഇതിനെനിക്ക് ഇതിനെ പറ്റി ഒരു ബുക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു ട്രിപ്പിനെ പറ്റി. സോ ഒരു കുറെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. സോ ഐ വാസ് തിങ്കിങ് അബൌട്ട് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദിസ്. പിന്നെ എന്റെ ഒരു നെക്സ്റ്റ് ട്രിപ്പ് എന്ന് വെച്ചാല് ഒളിമ്പിക്സില് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത് ജപ്പാനിലോട്ട് ഇവിടെ നാട്ടിൽ നിന്ന് സൈക്കിൾ ഓട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് നെക്സ്റ്റ് ഇയറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഒരു 6-7 months ലോങ് ജേണി ആയിരിക്കും അത്.
ഓക്കെ, കൊള്ളാം. അപ്പോ തിരികെ അപ്പൊ ഇനിയിപ്പോ ഫ്ലൈ ചെയ്യുവാണ്? തിരികെ പ്ലെയിനിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്?
ഫ്ലൈ ചെയ്യുവാണ്, ഫ്ലൈ ചെയ്യുവാണ്.
സൈക്കിൾ കൂടെ കൊണ്ടുപോകുന്നു അല്ലേ?
കൂടെ കൊണ്ടുപോകുന്നു.
കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ കാണുന്നവർക്കും വളരെയധികം പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലിഫിൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയും ക്ലിഫിൻ്റെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ, മെസ്സിയെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. ഇത്രയും സമയം SBS മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി ക്ലിഫിൻ ഫ്രാൻസിസ്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes. Want to hear more stories like this? Subscribe to our regular podcasts on iTunes.